ദൈവനാമത്തിൻ്റെ മഹത്വം. ഇന്ന് ജൂൺ മാസം 16-ാം തീയതി. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി നെഹെമ്യാവിൻ്റെ പുസ്തകം 1, 2, 3 അധ്യായങ്ങളും അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളുമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നെഹെമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുന്നു. ഹക്കല്യാവിൻ്റെ മകനായ നെഹെമ്യാവിൻ്റെ ചരിത്രം. 20-ാം ആണ്ടിൽ കിസ്ലേവ് മാസത്തിൽ ഞാൻ ശൂഷൻ രാജധാനിയിലിരിക്കുമ്പോൾ എൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്നും തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെക്കുറിച്ചും യെരുശലേമിനെക്കുറിച്ചും ചോദിച്ചു. അതിന് അവർ എന്നോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണു തുറന്നും ഇരിക്കണമേ. ഞാനും എൻ്റെ പിതൃഭവനും പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത്വമായി പ്രവർത്തിച്ചിരിക്കുന്നു. നിന്റെ ദാസനായ മോശയോട് നീ കൽപ്പിച്ച കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഞങ്ങൾ പ്രമാണിച്ചിട്ടുമില്ല. നിങ്ങൾ ദ്രോഹം ചെയ്യുകയാൽ ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിന്തിച്ചു കളയും. എന്നാൽ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിൻ്റെ അറുതി വരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എൻ്റെ നാമം സ്ഥാപിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരും എന്ന് നിന്റെ ദാസനായ മോശയോട് നീ അരുളി ചെയ്ത വചനം ഓർക്കണമേ. അവർ നിന്റെ മഹാശക്തി കൊണ്ടും ബലമുള്ള കൈകൊണ്ടും നീ വീണ്ടെടുത്ത നിന്റെ ദാസന്മാരും നിന്റെ ജനവുമല്ലോ. കർത്താവേ, നിന്റെ ചെവി അടിയന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ. ഞാൻ രാജാവിന് പാനപാത്രവാഹകൻ ആയിരുന്നു. നെഹെമ്യാവ് 2-ാം അധ്യായം വായിക്കുന്നു. അർദ്ധശിഷ്ട രാജാവിൻ്റെ 20-ാം ആണ്ടിൽ നീസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജാവിൻ്റെ മുമ്പാകെ ഇരുന്ന് വീഞ്ഞെടുത്ത് അവന് കൊടുത്തു. ഞാൻ ഇതിനു മുമ്പേ ഒരിക്കലും അവൻ്റെ സന്നിധിയിൽ കുണ്ഠിതനായിരുന്നിട്ടില്ല. രാജാവ് എന്നോട്, നിന്റെ മുഖം വാടിയിരിക്കുന്ന എന്ത്? നിനക്ക് ദീനമൊന്നുമില്ലല്ലോ. ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ട് രാജാവിനോട്, രാജാവ് ദീർഘായുസ്സുള്ളവനായിരിക്കട്ടെ, എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകൾ ഉള്ള പട്ടണം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ടും വെന്തും കിടക്കെ എൻ്റെ മുഖം വാടാതെ ഇരിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. രാജാവ് എന്നോട്, നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട്, രാജാവിന് തിരുവുള്ളമുണ്ടായി അടിയന് തിരുമുമ്പിൽ ദേഹ ലഭിച്ചു എങ്കിൽ അടിയന് യഹൂദയിൽ എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിന് ഒന്ന് അയക്കണമേ എന്നുണർത്തിച്ചു. അതിന് രാജാവ്, രാജ്ഞിയും അരികെ ഇരുന്നിരുന്നു, നിന്റെ യാത്രയ്ക്ക് എത്ര നാൾ വേണം, നീ എപ്പോൾ മടങ്ങി വരും എന്നെന്നോട് ചോദിച്ചു. അങ്ങനെ എന്നെ അയപ്പാൻ രാജാവിന് സമ്മതമായി. ഞാൻ ഒരവധിയും പറഞ്ഞു. രാജാവിന് തിരുവുള്ളമുണ്ടായി ഞാൻ യഹൂദയിൽ എത്തും വരെ നദിക്ക് അക്കരയുള്ള ദേശാധിപതിമാർ എന്നെ കടത്തിവിടേണ്ടതിന് അവർക്ക് എഴുത്തുകളും ആലയത്തോട് ചേർന്ന കോട്ടവാതിലുകൾക്കും പട്ടണത്തിൻ്റെ മതിലിനും ഞാൻ ചെന്ന് പാർപ്പാനിരിക്കുന്ന വീടിനും വേണ്ടി ഉത്തരം മുതലായവ ഉണ്ടാക്കുവാൻ രാജാവിൻ്റെ വന വിചാരകനായ ആസാഫ് എനിക്ക് മരം തരേണ്ടതിന് അവന് ഒരു എഴുത്തും നൽകണമേ എന്ന് ഞാൻ രാജാവിനോട് അപേക്ഷിച്ചു. എൻ്റെ ദൈവത്തിൻ്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നുകൊണ്ട് രാജാവ് അതെനിക്ക് തന്നു. അങ്ങനെ ഞാൻ നദിക്ക് അക്കരയുള്ള ദേശാധിപതിമാരുടെ അടുക്കൽ വന്ന് രാജാവിൻ്റെ എഴുത്ത് അവർക്ക് കൊടുത്തു. രാജാവ് പടനായകന്മാരെയും കുതിരച്ചേവകരെയും എന്നോടുകൂടെ അയച്ചിരുന്നു. ഹോരോന്യനായ സൻബല്ലത്തും അമോന്യനായ ദാസൻ തോബിയാവും ഇത് കേട്ടപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഗുണം ചെയ്യുവാൻ ഒരാൾ വന്നത് അവർക്ക് ഏറ്റവും അനിഷ്ടമായി. ഞാൻ യെരുശലേമിലെത്തി അവിടെ 3 ദിവസം താമസിച്ചതിനു ശേഷം ഞാനും എന്നോടുകൂടെ ചില പുരുഷന്മാരും രാത്രിയിൽ എഴുന്നേറ്റു. എന്നാൽ യെരുശലേമിൽ ചെയ്യുവാൻ എൻ്റെ ദൈവം എൻ്റെ മനസ്സിൽ തോന്നിച്ചിരുന്നത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ കയറിയിരുന്ന മൃഗമല്ലാതെ മറ്റൊരു മൃഗവും എന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല. ഞാൻ രാത്രിയിൽ താഴ്വരവാതിൽ വഴിയായി പെരുമ്പാമ്പുറവെങ്കിലും കുപ്പവാതിക്കലും ചെന്ന് യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നതും വാതിലുകൾ തീ വെച്ച് ചുട്ടിരിക്കുന്നതും കണ്ടു. പിന്നെ ഞാൻ ഉറവുവാതിക്കലേക്കും രാജാവിൻ്റെ കുളത്തിങ്കിലേക്കും ചെന്നു. എന്നാൽ ഞാൻ കയറിയിരുന്ന മൃഗത്തിന് കടന്നു പോകുവാൻ സ്ഥലം പോരാതിരുന്നു. രാത്രിയിൽ തന്നെ ഞാൻ തോട്ടിൻ്റെ അരികത്തുകൂടി ചെന്ന് മതിൽ നോക്കിക്കണ്ട് താഴ്വരവാതിൽ വഴിയായി മടങ്ങിപ്പോന്നു. ഞാൻ എവിടെ പോയി എന്നും എന്തു ചെയ്തു എന്നും പ്രമാണികൾ ആരും അറിഞ്ഞില്ല. അന്നുവരെ ഞാൻ യഹൂദന്മാരോടോ പുരോഹിതന്മാരോടോ പ്രഭുക്കന്മാരോടോ പ്രമാണികളോടോ വേറെ എടുക്കുന്ന ശേഷം പേരോടോ യാതൊന്നും അറിയിച്ചിരുന്നില്ല. അനന്തരം ഞാൻ അവരോട്, യെരുശലേം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കുന്നതായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. വരുവീൻ, നാം ഇനിയും നിന്നാപാത്രമായിരിക്കാതെ വണ്ണം യെരുശലേമിൻ്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു. എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അവർ നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. എന്നാൽ ഹോരോന്യനായ സൽബല്ലത്തും അമോന്യനായ ദാസൻ തോബിയാവും അരാബ്യനായ ഗേശമും ഇത് കേട്ടിട്ട് ഞങ്ങളെ പരിഹസിച്ച് നിന്ദിച്ചു. നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം എന്ത്? നിങ്ങൾ രാജാവിനോട് മത്സരിപ്പാൻ ഭാവിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നിങ്ങൾക്കോ യെരുശലേമിൽ ഒരു ഓഹരിയും അവകാശവും ജ്ഞാപകവുമില്ല എന്നുത്തരം പറഞ്ഞു. നെഹെമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം വായിക്കുന്നു. അങ്ങനെ മഹാപുരോഹിതനായ എലിയാശീബും അവൻ്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും എഴുന്നേറ്റ് ആട്ടിൻ വാതിൽ പണിതു. അവർ അത് പ്രതിഷ്ഠിച്ച് അതിൻ്റെ കതകുകളും വെച്ചു. ഹമേയാ ഗോപുരം വരെയും ഹനനിയേൽ ഗോപുരം വരെയും അവർ അത് പ്രതിഷ്ഠിച്ചു. അവർ പണിതതിനപ്പുറം എരിഹോക്കാർ പണിതു. അവരുടെ അപ്പുറം ഇമ്രിയുടെ മകനായ സക്കൂർ പണിതു. മീൻവാതിൽ ഹസനായിക്കർ പണിതു. അവർ അതിൻ്റെ പടികൾ വെച്ച് കതകും ഓടാമ്പലും അന്താഴവും ഇണക്കി. അവരുടെ അപ്പുറം ഹക്കോസിൻ്റെ മകനായ ഊരിയാവിൻ്റെ മകൻ മെരേമോത്ത് അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം മെഷസബേലിൻ്റെ മകനായ ബെരക്യാവിൻ്റെ മകൻ മെഷുല്ലാം അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം ബാനയുടെ മകൻ സാദോക്ക് അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം തെക്കോവ്യർ അറ്റകുറ്റം തീർത്തു. എന്നാൽ അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല. പഴയ വാതിൽ പാസേഹയുടെ മകനായ യോയാദയും ബെസൗദ്യാവിൻ്റെ മകനായ മെഷുല്ലാമും അറ്റകുറ്റം തീർത്തു. അവർ അതിൻ്റെ പടികൾ വെച്ച് കതകും ഓടാമ്പലും അന്താഴവും ഇണക്കി. അവരുടെ അപ്പുറം ഗിബയോന്യനായ മെലത്യാവും മെരോധ്യനായ യാദോനും ഗിബയോന്യരും മിസ്പായരും നദിക്കിക്കരയുള്ള ദേശാധിപതിയുടെ ന്യായാസന സ്ഥലം വരെ അറ്റകുറ്റം തീർത്തു. അതിനപ്പുറം തട്ടാന്മാരിൽ ഹരഹ്യാവിൻ്റെ മകനായ ഉസിയേൽ അറ്റകുറ്റം തീർത്തു. അവൻ്റെ അപ്പുറം തൈലക്കാരിൽ ഒരുവനായ ഹനന്യാവ് അറ്റകുറ്റം തീർത്ത് വീതിയുള്ള മതിൽ വരെ യെരുശലേമിനെ ഉറപ്പിച്ചു. അവരുടെ അപ്പുറം യെരുശലേം ദേശത്തിൻ്റെ പാതിക്ക് പ്രഭുവായ ഹൂരിൻ്റെ മകൻ രഥായാവ് അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം ഹരൂമസ്തിൻ്റെ മകൻ യദായാവ് തൻ്റെ വീടിന് നേരെയുള്ള ഭാഗം അറ്റകുറ്റം തീർത്തു. അവൻ്റെ അപ്പുറം ഹഷ്ബനായാവിൻ്റെ മകൻ ഹത്തൂഷ് അറ്റകുറ്റം തീർത്തു. മറ്റൊരു ഭാഗവും ചൂളകളുടെ ഗോപുരവും ഹാരീമിൻ്റെ മകൻ മൽക്കിയാവും പഹത് മോവാബിൻ്റെ മകൻ ഹഷൂബും അറ്റകുറ്റം തീർത്തു. അവൻ്റെ അപ്പുറം യെരുശലേം ദേശത്തിൻ്റെ മറ്റേ പാതിക്ക് പ്രഭുവായ ഹല്ലോഹേഷിൻ്റെ മകൻ ഷല്ലൂമും അവൻ്റെ പുത്രിമാരും അറ്റകുറ്റം തീർത്തു. താഴഴവാതിൽ ഹനൂനും സാനോ നിവാസികളും അറ്റകുറ്റം തീർത്തു. അവർ അത് പണിത് അതിൻ്റെ കതകും ഓടാമ്പലും അന്താഴവും ഇണക്കി കുപ്പവാതിൽ വരെ മതിൽ 1000 മുഴം കേടുപോക്കി. കുപ്പവാതിൽ ബേത്ത് ഹക്കേരാം ദേശത്തിൻ്റെ പ്രഭുവായ രേഖാബിൻ്റെ മകൻ മൽക്കി അവ അറ്റകുറ്റം തീർത്തു. അവനത് പണിത് അതിൻ്റെ കതകും ഓടാമ്പലും അന്താഴവും ഇണക്കി. ഉറവുവാതിൽ മിസ്പ ദേശത്തിൻ്റെ പ്രഭുവായ കൊൽ ഹോസയുടെ മകനായ ഷല്ലൂൻ അറ്റകുറ്റം തീർത്തു. അവനത് പണിത് മേച്ചിൽ കഴിച്ച് കതകും ഓടാമ്പലും അന്താഴവും ഇണക്കി രാജോദ്യാനത്തിൻ്റെ നീർപ്പാത്തിക്കരികെയുള്ള കുളത്തിൻ്റെ മതിലും ദാവീദിൻ്റെ നഗരത്തിൽ നിന്നിറങ്ങുന്ന കൽപ്പടി വരെ തീർത്തു. അവൻ്റെ അപ്പുറം ബേത്സൂർ ദേശത്തിൻ്റെ പാതിക്ക് പ്രഭുവായ അസ്ബൂക്കിൻ്റെ മകൻ നെഹമ്യാവ് ദാവീദിൻ്റെ കല്ലറകളുടെ നേരെയുള്ള സ്ഥലം വരെയും വെട്ടിക്കുഴിച്ച കുളം വരെയും വീരന്മാരുടെ ആകാരം വരെയും അറ്റകുറ്റം തീർത്തു. അതിനപ്പുറം ലേവ്യരിൽ ബാനിയുടെ മകൻ രഹൂം അറ്റകുറ്റം തീർത്തു. അവൻ്റെ അപ്പുറം കെയില ദേശത്തിൻ്റെ പാതിക്ക് പ്രഭുവായ ഹഷബ്യാവിൻ തൻ്റെ ദേശത്തിൻ്റെ പേർക്ക് അറ്റകുറ്റം തീർത്തു. അതിൻ്റെ ശേഷം അവൻ്റെ സഹോദരന്മാരിൽ കെയില ദേശത്തിൻ്റെ മറ്റേ പാതിക്ക് പ്രഭുവായ ഹേനാദാദിൻ്റെ മകൻ ബവായി അറ്റകുറ്റം തീർത്തു. അവൻ്റെ അപ്പുറം മിസ്പ പ്രഭുവായ യേശുവയുടെ മകൻ ഏസൻ കോണിങ്കിലെ ആയുധശാലയ്ക്കുള്ള കയറ്റത്തിന് നേരെ മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു. അതിൻ്റെ ശേഷം സബ്ബായുടെ മകൻ ബാരൂക്ക് ആ കോണ് തുടങ്ങി മഹാപുരോഹിതനായ എല്യാഷീവിൻ്റെ വീട്ടുവാതിൽ വരെ മറ്റൊരു ഭാഗം ജാഗ്രതയോടെ അറ്റകുറ്റം തീർത്തു. അതിൻ്റെ ശേഷം ഹക്കോസിൻ്റെ മകനായ ഊരിയാവിൻ്റെ മകൻ മെരേമോത്ത് എലിയാഷീവിൻ്റെ വീട്ടുവാതിൽ തുടങ്ങി എലിയാഷീവിൻ്റെ വീടിൻ്റെ അറ്റം വരെ മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു. അതിൻ്റെ ശേഷം നാട്ടുപുറക്കാരായ പുരോഹിതന്മാർ അറ്റകുറ്റം തീർത്തു. അതിൻ്റെ ശേഷം ബെന്യാമിനും ഹഷൂവും തങ്ങളുടെ വീടിന് നേരെ അറ്റകുറ്റം തീർത്തു. അതിൻ്റെ ശേഷം അനന്യാവിൻ്റെ മകനായ മയസ്യാവിൻ്റെ മകൻ അസരിയാവ് തൻ്റെ വീടിനരികെ അറ്റകുറ്റം തീർത്തു. അതിൻ്റെ ശേഷം ഹേനാദാദിൻ്റെ മകൻ ബിന്നൂവി അസരിയാവിൻ്റെ വീട് മുതൽ കോണിൻ്റെ തിരിവ് വരെ മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു. ഊസായിയുടെ മകൻ പാലാൽ കോണിനും കാരാഗ്രഹത്തിൻ്റെ മുറ്റത്തോട്ട് ചേർന്നതായി രാജധാനി കവിഞ്ഞ് മുമ്പോട്ട് നിൽക്കുന്ന ഉന്നത ഗോപുരത്തിനും നേരെ അറ്റകുറ്റം തീർത്തു. അതിൻ്റെ ശേഷം പരോഷിൻ്റെ മകൻ പെദായാവ് അറ്റകുറ്റം തീർത്തു. ദേവാലയദാസന്മാർ ഓഫേലിൽ കിഴക്ക് നീർവാതിലിനെതിരെയുള്ള സ്ഥലം മുതൽ കവിഞ്ഞു നിൽക്കുന്ന ഗോപുരം വരെ പാർത്തുവന്നു. അതിൻ്റെ ശേഷം തെക്കോവ്യർ കവിഞ്ഞു നിൽക്കുന്ന വലിയ ഗോപുരത്തിന് നേരെ ഓഫേലിൻ്റെ മതിൽ വരെ മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു. കുതിരവാതിൽ മുതൽ പുരോഹിതന്മാർ ഓരോരുത്തൻ താന്താൻ്റെ വീട്ടിന് നേരെ അറ്റകുറ്റം തീർത്തു. അതിൻ്റെ ശേഷം ഇമ്മേറിൻ്റെ മകൻ സാദോക്ക് തൻ്റെ വീടിന് നേരെ അറ്റകുറ്റം തീർത്തു. അതിൻ്റെ ശേഷം കിഴക്ക് വാതിൽക്കാവൽക്കാരനായ ഷെഹന്യാവിൻ്റെ മകൻ ഷെമയ്യാവ് അറ്റകുറ്റം തീർത്തു. അതിൻ്റെ ശേഷം ഷേലേമ്യാവിൻ്റെ മകൻ ഹനന്യാവും സാലാഫിൻ്റെ 6-ാമത്തെ മകൻ ഹാനൂനും മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു. അതിൻ്റെ ശേഷം ബെരക്യാവിൻ്റെ മകൻ മെഷുല്ല തൻ്റെ അറയുടെ നേരെ അറ്റകുറ്റം തീർത്തു. അതിൻ്റെ ശേഷം തട്ടാന്മാരിൽ ഒരുവനായ മൽക്കിയാവ് ഹമീദ് ഖാദ് വാതിലിൻ്റെ നേരെ ദേവാലയദാസന്മാരുടെയും കച്ചവടക്കാരുടെയും സ്ഥലം വരെയും കോണിങ്കിലെ മാളികമുറി വരെയും അറ്റകുറ്റം തീർത്തു. കോണിങ്കിലെ മാളികമുറിക്കും ആട്ടുവാതിലിനും മധ്യേ തട്ടാന്മാരും കച്ചവടക്കാരും അറ്റകുറ്റം തീർത്തു. അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം 2-ാം അധ്യായം 1-13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തൻ താന്താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്ന കേട്ട് അമ്പരന്നുപോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവർ എല്ലാം ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? പർത്തിയരും മേദ്യരും ഏലാമ്യരും മെസപ്പത്തോമയിലും യഹൂദയിലും കപ്പദോനിക്കയിലും പൊന്തോസിലും ആസിയയിലും റുഗ്ഗയിലും പാംഫിലയിലും ഇസ്രയേമിലും കുറേനയ്ക്ക് ചേർന്ന ലിബിയ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്നു പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മത അനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചു, ഇതെന്തായിരിക്കുമെന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു.
ദൈവനാമ മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ പ്രതികരണങ്ങൾ എന്ന വിഷയമാണ് എൻ്റെ മനസ്സിൽ വന്നത്. ഒരു വലിയ പരിശുദ്ധാത്മാവ് പ്രവൃത്തി സംഭവിക്കുന്നു, ഒരു കൊടിയ മുഴക്കമുണ്ടാകുന്നു, ആത്മാവ് അഗ്നിനാവുകളായി ഓരോരുത്തരുടെ മേൽ പതിക്കുന്നു, എല്ലാവരും വന്നുകൂടിയ ജാതികളുടെ ഭാഷയിൽ സംസാരിക്കുന്നു. ഇതിനു മുമ്പിൽ രണ്ട് പ്രതികരണങ്ങൾ ഉണ്ടാകും. എല്ലാവർക്കും വിസ്മയവും ആശ്ചര്യവും പരിഭ്രമവും അമ്പരപ്പും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഒരു കൂട്ടർ ഇതിന്റെ അർത്ഥം എന്ത് എന്ന് ചോദിക്കുന്നു. മറ്റു ചിലർ ഉത്തരം വേഗം കണ്ടെത്തി. അവർ പരിഹാസത്തോടെ ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നുവെന്ന് പ്രസ്താവിക്കുന്നു. നമ്മൾക്ക് ഗ്രഹിക്കുവാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും പ്രതികരണം എങ്ങനെയാണ്? അതിനെക്കുറിച്ച് ഗ്രഹിക്കുവാനും പഠിക്കുവാനുമാണോ, അതോ അതിനെ പരിഹസിച്ച് തള്ളുവാനാണോ? ഒരു കൂട്ടർ ഒരു വിശാല മനസ്സുള്ളവരാണ്, എന്നാൽ മറ്റൊരു കൂട്ടർ ചുരുങ്ങി മനസ്സുള്ളവർ. രണ്ട് കൂട്ടരെന്ന് ഞാനിവിടെ പറയുന്നുവെങ്കിലും വാസ്തവത്തിൽ ഈ രണ്ട് സ്വഭാവങ്ങളും ഇത് നമ്മളിൽ എല്ലാവരും ഇല്ലേ? കഴിഞ്ഞ ദിവസം ഒരു പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചു, നാം ബൈബിളിനെ വായിക്കുന്നു, എന്നാൽ നാം ചെയ്യേണ്ടത് ബൈബിളിനെ നമ്മെ വായിക്കുവാൻ അവസരം നൽകുക. അതിൻ്റെ വിശദീകരണം ഇങ്ങനെയാണ്, ബൈബിൾ വായിക്കുമ്പോൾ അതിലെ ചില ഭാഗങ്ങൾ നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുവാൻ സാധിക്കും. നമ്മൾക്ക് ഉത്തരം ലഭിക്കാത്ത വളരെയധികം ചോദ്യങ്ങൾ അതുയർത്തും. നാം മിക്കപ്പോഴും ചെയ്യുന്നത് അങ്ങനെയുള്ള ഭാഗങ്ങൾ വേഗം വിട്ടിട്ട് നമുക്ക് സമാധാനവും സ്വസ്ഥതയും നൽകുന്ന ചില ഭാഗങ്ങളുണ്ട്. ചോദ്യങ്ങളെക്കാൾ കൂടുതലായി നമ്മൾക്ക് വളരെ പരിചയമുള്ള, നമുക്ക് വളരെ ഇഷ്ടമുള്ള ഉത്തരങ്ങൾ തരുന്ന ഭാഗം നാം വേഗം അങ്ങനെയുള്ള ഭാഗങ്ങൾ വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. ശരി, എന്നാൽ നമ്മെ അലസ്വരപ്പെടുത്തുന്ന വചനഭാഗങ്ങൾക്ക് എന്തോ കൂടുതലായി നമ്മെ പഠിപ്പിക്കുവാനുണ്ട്. നമ്മളെക്കാൾ വലുതാണ്, വളരെ വളരെ വലുതാണ് ദൈവവചനം എന്ന് പറയുന്നത്. അനുഭവങ്ങളെ സംബന്ധിച്ചും ഇത് വളരെ ശരിയാണ്. നാം അഭിമുഖീകരിക്കുന്ന അനുഭവങ്ങളാകട്ടെ, ദൈവവചനമാകട്ടെ, ആത്മീക അനുഭവങ്ങളാകട്ടെ, അത് നമ്മളെ അലസ്വരപ്പെടുത്തുന്നെങ്കിൽ അത് നമ്മളെ പുതിയതായി കൂടുതലായി എന്തോ പഠിപ്പിക്കുവാനുണ്ട്. ഇത് നാം പഠിക്കുകയും പരിശീലിപ്പിക്കുകയും പ്രാപിക്കുകയും ചെയ്താൽ അത് നമ്മെ ഏറെ ശക്തീകരിക്കും. ഇതൊരു മനോഭാവമാണ്. ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറയുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അതിൻ്റെ വ്യാഖ്യാനം ബാർക്ലേ നൽകുന്നത്, അടുത്ത നേരത്തെ ആത്മീക ആഹാരം ലഭിച്ചില്ലെങ്കിൽ യേശുവേ ഞാൻ മരിച്ചു എന്ന മനോഭാവം. ലോകത്തിന്റെ കാര്യങ്ങളിൽ നമുക്ക് ആ ദർശനമുണ്ട്. ഇന്നത്തെ അവസ്ഥകൾ പോരകത്താൽ എനിക്ക് പുതിയ ചില കാര്യങ്ങൾ വേണം. ഇന്നത്തെ ജോലി പോരാ, ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി പോരാ, ഇന്നത്തെ വാഹനം പോരാ, ഇന്നത്തെ വീട് പോരാ, ഇന്നത്തെ സാമൂഹിക സ്ഥാനങ്ങൾ പോരാ. നമ്മൾക്ക് വലിയ വലിയ കാഴ്ചപ്പാടുകളുണ്ട്. എന്നാൽ ആത്മീക കാര്യങ്ങളിലോ പലപ്പോഴും നാം വളരെ തൃപ്തരാണ്. നിസ്സാരമായ കാര്യങ്ങൾ പോലും നമ്മൾക്ക് ചിലപ്പോൾ വലുതായി തോന്നും. ഞാൻ ഇന്ന് ഒരു പ്രാർത്ഥനയ്ക്ക് പോയി, ഞാൻ ഇന്ന് ഒരാളോട് സുവിശേഷം പറഞ്ഞു. ശരിയാണ്, ലോകത്തിന്റെ കാര്യത്തിലോ നമ്മൾക്ക് എത്ര വലിയ നന്മ ലഭിച്ചാലും പലപ്പോഴും തൃപ്തിപ്പെടുവാൻ ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ ദിവസം ഒരു ദരിദ്രനായി ദിവസം ഏൽപ്പിച്ചു കൊടുത്ത കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നു. എന്റെ ഈ വചനങ്ങളെ ഇന്ന് ഞാൻ ചുരുക്കുമ്പോൾ പരിഹാസത്തോടുള്ള നമ്മുടെ മറുപ്രതികരണം എന്താണ്? പത്രോസ് തനിക്കെതിരെ ഉയർന്ന പരിഹാസത്തെ തള്ളിക്കളഞ്ഞു, അതിനെ തുച്ഛീകരിക്കാതെ, അതിനോട് ക്രോധത്തോടെ പ്രതികരിക്കാതെ ജ്ഞാനത്തോടെ പ്രതികരിക്കും. അതിനൊരു ജ്ഞാനമായ വിശദീകരണം പത്രോസ് നൽകുന്നു. നിങ്ങൾ വിചാരിക്കുന്ന വലിയവർ പുതുവിഞ്ഞു കുടിച്ചവരല്ല, പകൽ 3 നേരമല്ലേ ആയുള്ളൂ. എന്ന ജ്ഞാനത്തോടെയുള്ള പ്രതികരണത്തോടുകൂടി പത്രോസ് വലിയ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ നാം കാണുന്നത് ആ പരിഹസിച്ച വ്യക്തികൾ കൂടി പത്രോസിന്റെ അനുകാരികളായി, യേശുവിന്റെ അനുകാരികളായി. പരിഹാസം നമ്മളെ തകർക്കുവാനിടയാകും, അത് നമ്മളെ പരിഹാസികളാക്കുകയും ചെയ്യും. അപ്രകാരം ഒരു വളർച്ച ദൈവൻ നമുക്ക് നൽകട്ടെ. ഞാൻ ഇന്നത്തെ ഭാഗങ്ങൾ ചുരുക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും.